الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. أعمال يسيرة وأجور عظيمة، ലളിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന ഈ പുസ്തകത്തിലെ ലുഹാ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫജറിന്റെ രണ്ട് റക്അത്തുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് എടുത്തത്. തൊട്ടടുത്ത് റക്അത്ത് അൽ ലുഹാ, ലുഹായുടെ രണ്ട് റക്അത്ത്. അൻ അബീ ദതീൻ റളിയല്ലാഹു അൻഹു അനി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉദ്ധരിക്കുന്നു, അന്നഹു ഖാൽ, റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ, നിങ്ങളിൽ ഓരോരുത്തരുടെയും എല്ലാ സന്ധികൾക്കുമേലും ഓരോ ദിവസവും നേരം പുലരുന്നതോടെ ഒരു സദഖ ഉണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, നിങ്ങൾ പറയുന്ന എല്ലാ തസ്ബീഹും സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് അത് സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എല്ലാ അൽഹംദുലില്ലയും സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, നിങ്ങൾ ചൊല്ലുന്ന എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, നിങ്ങൾ പറയുന്ന അല്ലാഹു അക്ബർ അത് സദഖയാണ്. വ അംറു ബിൽ മഅറൂഫി സദഖ, ഒരാളോട് ഒരു നല്ല കാര്യം കൽപ്പിച്ചാൽ അത് സദഖയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സദഖ, ആരോടെങ്കിലും ഒരു തെറ്റായ കാര്യം നമ്മൾ ശറഈന്റെ അടിസ്ഥാനത്തിൽ വിരോധിച്ചാൽ അതും സദഖയാണ്. വയുജ്സു മിൻ ദാലിക, ഇതിനെല്ലാം നിങ്ങൾക്ക് മതിയാകുന്നതാണ് റകഅത്താനി യർകഅഹുമാ മിനൽ ദുഹാ, ദുഹാ സമയത്ത് എന്ന് പറഞ്ഞാൽ പൂർവാന്നം എന്ന് പറയും, ഇളയുച്ച എന്ന് പറയും പഴയ മലയാളത്തിൽ, ഇളയുച്ച സമയത്ത് നിങ്ങൾ നിർവഹിക്കുന്ന രണ്ട് റക്അത്ത് ലുഹാ നിസ്കാരം ഇതിനെല്ലാം മതിയാകുന്നതാണ്. ഇത് ബുഖാരി മുസ്ലിം പോലെയുള്ള പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ലുഹാ നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്ന ഹദീസാണ്. ലുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. നമ്മളിൽ പലരും ലുഹാ നിസ്കരിക്കുന്നവരായിരിക്കും, ചിലരെങ്കിലും അതിന്റെ പല അഹ്കാമുകളും അറിയാത്തവരോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തവരോ ആയിരിക്കും. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ഈ ക്ലാസ്സിൽ അതിന്റെ ഹുക്കുമുകൾ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി, ഒന്ന്, എന്താണ് സ്വലാത്തുൽ ലുഹയുടെ വിധി? അത് ഫർളല്ല, അത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തുൻ മുഅക്കദ, പ്രബലമായ അഭിപ്രായമനുസരിച്ച് അത് പ്രബലമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലുഹ നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. ആ പ്രേരിപ്പിച്ച ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വേറെയും കുറെ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ സമയം എപ്പോഴാണ്? സമയം ആരംഭിക്കുന്നത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തോളം ഉയർന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് സൂര്യൻ ഉദിച്ചതിനു ശേഷം അവിടെ മുതൽക്ക് വഖത്ത് ആരംഭിക്കും. ഏതുവരെ? ളുഹറിന്റെ തൊട്ടു മുമ്പ് വരെ. സൂര്യൻ മധ്യത്തിലെത്തിയാൽ നിസ്കാരം പാടില്ലാത്ത സമയമുണ്ടല്ലോ, ആ സമയത്തിന് മുമ്പായിട്ട് അവസാനിക്കും. എന്ന് പറഞ്ഞാൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഏറിയാൽ, ഏറ്റവും കൂടിയത് 10 മിനിറ്റ് മുമ്പ് നമുക്ക് ളുഹാന്റെ സമയം അവസാനിക്കും. ഏറ്റവും അഫ്ലലായ സമയം ഒരു 10-11 മണിക്കാണ്, ചൂട് വെയിലിങ്ങനെ ചൂട് പിടിച്ചു വരുന്ന സമയത്ത്. അത് ഒട്ടകക്കുട്ടികളുടെ കൊളമ്പ് ചൂടുപിടിക്കുന്ന സമയം എന്നാണ് ഹദീസിലുള്ളത്. ചെറിയ ഒട്ടകക്കുട്ടികൾ മണല് വെക്കാൻ കഴിയൂല, ഇങ്ങനെ എടുത്തും വെക്കും എടുത്തും വെക്കും, അങ്ങനെ ചൂടുപിടിക്കുന്ന ആ സമയത്താണ് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ലലായ വഖത്ത്. ഇനി ഈ വഖത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ 3 വഖത്തുകളും നിസ്കരിക്കാം. അവല് വഖത്തില് 2 റക്അത്ത് നിസ്കരിച്ച്, പിന്നെ അഫ്ലൽ വഖത്തില് 2 റക്അത്ത് നിസ്കരിച്ച്, പിന്നെ ലൊഹറിന് മുമ്പ് അവസാനത്ത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 6 റക്അത്ത് അങ്ങനെ നിർവഹിക്കാവുന്നതാണ്. ഏതുപോലെ ഇപ്പൊ ഇശ നിസ്കരിച്ചിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നതിനിടയ്ക്ക് വിത്ർ നിസ്കരിക്കാം അല്ലേ, കിടക്കാൻ നേരത്തെ 4 നിസ്കരിച്ച്, പിന്നെ നട്ടപ്പാതിരെ കണ്ടി വീണ്ടും 4 നിസ്കരിച്ച്, പിന്നെ സുബൈൻ്റെ മണിയിട്ട് മൂന്ന് നിസ്കരിച്ച് അവസാനത്ത് വിത്രാക്കണമെന്നല്ലോ. ഇങ്ങനെ വിശാലമായ സമയം ഉള്ളതുപോലെ ആ സമയങ്ങളിലൊക്കെ ഈ നിസ്കാരം നമുക്ക് വിഭജിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ വഖ്തിന്റെയും ഫളല് നമുക്ക് കിട്ടും ഇൻഷാല്ലാ. ഇനി എത്ര റക്അത്താണ് ദുഹാ? ദുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്അത്താണ്. അതിൽ ഉലമാക്കൾക്കുള്ള തർക്കമേ ഇല്ല. അത് പി ഹദീസിലും പറഞ്ഞ തന്നെയാണല്ലോ, ദുഹാ സമയത്ത് നിർവഹിക്കുന്ന രണ്ട് റക്അത്ത്. അത് കൂടിയാൽ നാലാവാം, ആറാവാം, എട്ടാവാം എന്ന് മാത്രമല്ല അതിനേക്കാൾ അധികമാക്കി എന്നാലും തെറ്റില്ല. വലൈ സഫീഹ ഹദ്ദും മഹദൂദ്, ഒരു നിർണിത എണ്ണം എന്ന് പറയാൻ പറ്റൂല. തറാവി നിസ്കാരം പോലെ തന്നെ ഈരണ്ട് ഈരണ്ടായിട്ട് എത്രയും നിസ്കരിക്കാവുന്നതാണ്. അതാണ് അതില് പ്രബലമായ ഇബ്രാഹിം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാമ ഇബ്നു ഉസൈമീൻ അവരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അഖല്ലുഹ റകഅതാനി വഅമ്മ അക്സറുഹ ഫലാ ഹദ്ദ ലഹ. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് രണ്ടര കഅത്താണ്, എന്നാൽ ഏറ്റവും അധികം അതിന് യാതൊരു ഹദ്ദുമില്ല. യുസല്ലുൽ ഇൻസാനു നശാത്തഹു, ഒരു വ്യക്തി അയാളുടെ നശാത്തിനനുസരിച്ച് അത് നിർവഹിക്കാവുന്നതാണ്. ലജ്നത്തു ദായിമ, സൗദിയിലെ ഫത്വക്ക് വേണ്ടിയുള്ള സ്ഥിരം കമ്മിറ്റി, അവരെ ഫത്വയിൽ കാണാം. വല അഫ്ളലു അല്ല യതജാവസ ബിഹ സമാൻ, എട്ട് റക്അത്തിൽ വിട്ടുകടക്കാതിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. വയുസല്ലിമു ഫീ കുല്ലി റക്അതൈനി, പക്ഷേ ഈരണ്ട് ഈരണ്ടായിട്ട് നിസ്കരിക്കേണ്ടത്. ولا ينبغي جمعه النبي سلام واحد, എട്ട് ഒന്നിച്ച് അവസാന ഒരു സലാം കൊണ്ട് അവസാനിപ്പിക്കൽ അത് യോജിച്ചതല്ല. ഈരണ്ട് ഈരണ്ടായിട്ടാണ് നിസ്കരിക്കേണ്ട. ഓരോ ഈരണ്ട് റക്അത്തിലും സലാം വീട്ടിക്കൊണ്ട് എത്ര റക്അത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, പൊതുവെ സുന്നത്ത് നിസ്കാരങ്ങൾക്കൊരു നിയമമുണ്ട്, എന്നും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു റക്അത്ത് പതിവാക്കുക. അത് എത്ര കുറച്ചാണെങ്കിലും ദായിമാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്നും ചെയ്യാൻ കഴിയുന്ന ഒരു അളവ് രണ്ടാണെങ്കിൽ രണ്ട്, നാലാണെങ്കിൽ നാല്, അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ ബി റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹ അർബഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് റക്അത്ത് ദുഹ നിസ്കരിക്കാറുണ്ടായിരുന്നു. വയസീദു മാശാ അല്ലാഹ്, നബി അല്ലാഹു ഉദ്ദേശിക്കുന്ന അത്ര വർദ്ധിപ്പിക്കാറുണ്ട്. എത്രയെന്ന് പറഞ്ഞിട്ടില്ല, ഉദ്ദേശിക്കുന്ന അത്ര വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ മക്കം ഫതഹിന്റെ അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എട്ട് റക്അത്ത് നിസ്കരിച്ചതായി ഉമ്മു ഹാരിയിന്റെ ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ചില ആളുകളിൽ ഏറ്റവും കൂടിയാൽ എട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. പിന്നെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഹദീസ് ഉണ്ട്, എന്നോട് എന്റെ കൂട്ടുകാരൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്, അതിലൊന്നാണെന്ത്? ദുഹ നിസ്കാരം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി എല്ലാ ദിവസവും ഇത് സുന്നത്തുണ്ടോ? ഹൽ തുസന്നു കുല്ല യൗമിൻ, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു നഅം, അതെ സുന്നത്തുണ്ട് എന്നാണ്. ഇബ്നു ഉസൈമീൻ പറഞ്ഞു അൽ അദ്ഹറു അന്നഹാ സുന്നത്തുൻ മുത്തലഖത്തുൻ ദായിമ, ദായിമായി ചെയ്യാവുന്ന ഒരു മുത്തലഖൻ സുന്നത്താകുന്നു ഇത്. യഥാർത്ഥത്തിൽ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള ഖിലാഫുള്ള ഒരു വിഷയമാണ് ഈ ദുഹാ നിസ്കാരം പതിവാക്കാമോ ഇല്ലേ എന്നത്. അത് പതിവാക്കൽ സുന്നത്തില്ല എന്ന് അഭിപ്രായമുണ്ട് ഹംബലികൾക്ക്, എന്നാൽ പതിവാക്കൽ സുന്നത്താണ് എന്ന അഭിപ്രായമുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, റവാത്തിബ് സുന്നത്ത് പോലെ പതിവായി നിർവഹിക്കുന്ന അത് സുന്നത്തില്ല, പക്ഷേ ഒരാൾക്ക് ഖിയാമുല്ലൈൽ നിസ്കരിക്കാൻ സാധിക്കാറില്ല, എന്നാൽ അയാൾക്ക് പതിവായി ദുഹ നിസ്കരിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇബ്നു തൈമിയ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിൽ പ്രബലമായ അഭിപ്രായം, എല്ലാവർക്കും വേണമെങ്കിൽ ഇതെന്താ പതിവായി നിസ്കരിക്കൽ സുന്നത്താണ്, മറ്റ് സുന്നത്തുകളെ പോലെ തന്നെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി നിസ്കരിച്ചിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ടൊക്കെ ഹദീസ് ഉണ്ട്. അത് ഒരിക്കലും തന്നെ പതിവാക്കാൻ പാടില്ല എന്നതിന്റെ തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന സുന്നത്തായ പല ഇബാദത്തുകളും പലപ്പോഴും വേണ്ടെന്ന് വെക്കാറുണ്ടായിരുന്നു. എന്തിന്? ജനങ്ങൾ അത് പതിവാക്കി കളയുമോ എന്ന് പേടിച്ചിട്ട്. അങ്ങനെ ജനങ്ങൾക്ക് ഞാനൊരു ഭാരമുണ്ടാക്കലാകില്ലേ എന്ന നിലക്ക് തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന സുന്നത്തായ ഇബാദത്തുകൾ പോലും ഖൗമിന് പ്രയാസമുണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഫർളാക്കപ്പെടുമോ എന്ന് ഭയന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒഴിവാക്കാറുണ്ടായിരുന്നു. എന്നാൽ സഹാബികൾ പലരും ഇപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ച അബൂദർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറ റളിയല്ലാഹു അൻഹു, ഞാൻ അബൂ ഹുറയറയോട് പറഞ്ഞിട്ടുള്ളത് എന്റെ ഖലീല് എനിക്ക് മൂന്ന് കാര്യം ഉപദേശിച്ചെന്ന്, അത് യാത്രയിലും നാട്ടിലും ഒന്നും ഞാൻ ഒഴിവാക്കുകയില്ല മരണം വരെയെന്നാ. ആര് പറഞ്ഞേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം പതിവാക്കിയിരുന്ന ആളാണ്. അബുദർദ റളിയല്ലാഹു അൻഹു. അപ്പൊ സഹാബികൾ പതിവാക്കിയിരുന്നു എന്നതുകൊണ്ട് അത് പതിവാക്കുന്നത് തെറ്റായ കാര്യമല്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നീട്ടി നിസ്കരിക്കാൻ പറ്റുമോ? അതല്ല, ചുരുക്കി നിസ്കരിക്കണോ? ചുരുക്കി നിസ്കരിക്കേണ്ടവർക്ക് ചുരുക്കി നിസ്കരിക്കാം, നീട്ടി നിസ്കരിക്കേണ്ടവർക്ക് നീട്ടി നിസ്കരിക്കാവുന്നതാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു സംശയം, സലാത്തുൽ ഇശ്റാഖും സലാത്തുൽ ദുഹയും വേറുണ്ടോ? പലർക്കുള്ള ഒരു സംശയം അത്. ഇപ്പൊ ഈ സുബഹിക്ക് ശേഷം ജമാഅത്തായി സുബഹി നിസ്കരിച്ചിട്ട് പള്ളി തന്നെ ദിക്റും സലാത്തും ഒക്കെ ഇരുന്ന് എന്നിട്ട് സൂര്യ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു നിസ്കാരമുണ്ട്, അതിന് സലാത്തുൽ ഇശ്റാഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ദുഹ തന്നെയാണ്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇശ്റാഖ് വേറെ ദുഹ വേറെ. അവർ ഈ ഇരുത്ത ഇരുന്നിട്ട് ഇശ്റാഖ് നിസ്കരിക്കും, പിന്നെ ദുഹ വേറെ നിസ്കരിക്കും. അതില്ല, അത് ദുഹ തന്നെയാണ്. പക്ഷെ അവർക്ക് വേണമെങ്കിൽ ദുഹ വീണ്ടും നിസ്കരിക്കാം, കാരണം രണ്ടല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ. പിന്നെ ഉച്ചക്കോ 10 മണിക്കോ എത്ര വേണമെങ്കിലും വീണ്ടും നിസ്കരിക്കാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് മൽ ഫർഖു ബൈന സലാത്തുൽ ഇശ്റാഖ് വൽ ദുഹ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഇശ്റാഖ് നിസ്കാരം ദുഹ നിസ്കാരം തമ്മിലെ വ്യത്യാസം? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇശ്റാഖു ഹിയ ദുഹ ഫി അവ്വലിൽ വഖ്ത്. ദുഹ അതിന്റെ അവ്വലു വഖ്തിൽ നിസ്കരിച്ചാൽ അതിനെന്ത് പറയും? സലാത്തുൽ ഇശ്റാഖ് എന്നൊരു പേരും കൂടി ഉണ്ട്. അതേസമയത്ത് ഒട്ടകക്കുട്ടികളെ കാല് ചൂടുപിടിക്കുന്ന അഫ്ളലായ സമയത്ത് നിസ്കരിച്ചാൽ അതിന് വേറെ പേരുണ്ട്. അതേതാ? സലാത്തുൽ അവ്വാബീൻ. അപ്പൊ സലാത്തുൽ അവ്വാബീൻ എന്ന് പറയുന്നതും സലാത്തുൽ ദുഹ എന്ന് പറയുന്നതും സലാത്തുൽ ഇശ്റാഖ് എന്ന് പറയുന്നതും ഒരേ നിസ്കാരത്തിന്റെ മൂന്ന് പേരുകൾ. ദുഹ എന്ന് മൊത്തത്തിൽ പറയാം, ദുഹ സമയത്താണ് നിർവഹിക്കുന്നതെന്നുണ്ട്. അവ്വുൽ വഖ്ത് നിസ്കരിച്ചാൽ സലാത്തുൽ ഇശ്റാഖ് എന്ന് പറയാം. ആ ചൂട് പിടിച്ച അഫ്ദൽ വഖ്ത് നിസ്കരിക്കുമ്പോ സലാത്തുൽ അവ്വാബീൻ. അവ്വാബ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങുന്നവൻ, പാപങ്ങളെല്ലാം ഒഴിവാക്കി നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന അടിമക്കാണ് എന്ത് പറയാ, ഇബ്രാഹിം നബിയെ പറ്റിയൊക്കെ അവ്വാബ് എന്നിട്ടുണ്ട്. ഈ തബ്ലീഗ് ജമാഅത്തേർക്ക് വേറൊരു നിസ്കാരമുണ്ട്, ഇശാന്റെ മഗ്രിബിന്റെ ഇടയിൽ ഒരു 8 റക്അത്ത്, അതിന് സലാത്തുൽ അവ്വാബീൻ എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് മുഴുവനും ദുർബലമാണ്. അങ്ങനെ ഒരു നിസ്കാരം സ്വഹീഹായി റിവായത്ത് ചെയ്യപ്പെട്ടില്ല. ബിദഅത്തായ നിസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് ഉലമാക്കൾ അതിനെ എണ്ണിയിട്ടുള്ളത്. ഇനി പിന്നെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞത് സുന്നത്തുൽ ഇശ്റാഖ് ഹിയ സുന്നത്തുൽ ദുഹ, ഇശ്റാഖ് നിസ്കാരം അത് തന്നെയാണ് ദുഹ നിസ്കാരം. ലാക്കിൻ ഇൻ അദ്ദൈതഹ മുബക്കിറൻ മിൻ ഹീന അശ്റഖത്തിൽ ശംസ് വർതഫഅത് ഖദർ റുംഹിൻ ഫഹിയ സലാത്തുൽ ഇശ്റാഖ്. സൂര്യൻ ഉദിച്ചൊരു കുന്തത്തോളം ഉയർന്ന സമയത്ത് നേരത്തെ തന്നെ നീ നിർവഹിച്ചാൽ അത് സലാത്തുൽ ഇശ്റാഖ് ആണ്. വൈൻ കാന ഫി ആഖിറിൽ വഖ്തി ഔ ഫി വസതിഹി ഫഇന്നഹ സലാത്തുൽ ദുഹ, അതിന്റെ മധ്യസമയത്തോ അവസാന സമയത്തൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ അതിന് മൊത്തത്തിൽ സലാത്തുൽ ദുഹ എന്ന് പറയാവുന്നതാണ്. പിന്നെ ഫത്വകളിലൊക്കെ കാണാം, ആ അഫ്ളൽ വഖ്തിൽ ചൂട് പിടിച്ച സമയത്ത് നിസ്കരിക്കുമ്പോൾ അതിന് സലാത്തുൽ അവ്വാബീൻ എന്നും പറഞ്ഞു. അത് പറയാൻ കാരണം എന്താ, ചെയ്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ള വിഷയമാണ്. ഇശ്റാഖ് വേറുണ്ട് ദുഹ ഉണ്ട് എന്ന് തർക്കം നമ്മുടെ ആളുകൾക്കിടയിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ഫത്വകളൊക്കെ ഞാൻ വായിച്ചത്. ഇനി വേറൊന്ന്, രാവിലെ നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ പെരുന്നാൾ നിസ്കാരം, അല്ലെങ്കിൽ ഒരു മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം, അതുണ്ടെങ്കിൽ ദുഹ നിസ്കാരത്തിന് അതിന് പകരാവോ, ദുഹ നിസ്കാരത്തിന് പകരം അത് മതിയോ എന്ന് ചോദിച്ചു. ലാ തനൂബ് അൻ സലാത്തുൽ ദുഹ എന്നാണ് ലജ്നയുടെ ഫത്വ. സലാത്തുൽ ദുഹക്ക് പെരുന്നാൾ നിസ്കാരമോ മഴക്ക് വേണ്ടിയുള്ള നിസ്കാരമോ ഒന്നും പകരമാവുകയില്ല എന്നാണ് ഫത്വ കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, യാത്രക്കാരന് സലാത്തുൽ ദുഹ സുന്നത്തുണ്ടോ? അതിന് ലജ്ന കൊടുത്ത മറുപടി, തുസ്തഹബ്ബുലിൽ മുസാഫിരി വഗൈരിഹി, മുസാഫിറിനും അതുപോലെ അല്ലാത്തവർക്കും മുസ്തഹബ്ബാണ്. മുസാഫിർ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. യാത്രയിൽ നബി ഒഴിവാക്കിയ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞ ഏതാ? ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള റവാത്തിബാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അതേസമയത്ത് സുബഹിന്റെ 2 റക്അത്ത് അതും അത് ഒഴിവാണ് ഇന്ന്. പിന്നെ വിത്തറ്, അതുപോലെ തന്നെ ദുഹയും നിസ്കരിക്കാറുണ്ട്. അതാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നോട് എന്റെ ഖലീൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് സലാത്തുൽ ദുഹയാണ്, അത് ഒരിക്കലും തന്നെ ഞാൻ യാത്രയിലോ എന്ന് നാട്ടിലായാലും ഒഴിവാക്കുകയില്ല. ഇനി വേറൊരു ചോദ്യം, ഉറക്കെയാണോ ഓതേണ്ടത്, അതല്ല പതുക്കെയാണോ ഓതേണ്ടത്? അസ്സലാത്തു നഹാരിയ, പകലുള്ള എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും, ഫൈന സുന്നത്ത ഫിഹ അൽ ഇസ്റാർ, ഇബ്നു ബാസിന്റെ ഫത്വയാണ്. അതിൽ സുന്നത്ത് എന്താണ്? പതുക്കെ ഓതലാകുന്നു. മറ്റൊരു മസ്അല, ലുഹാ നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ലുഹാ നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കലാ വീട്ടേണ്ടതുണ്ടോ എന്ന് ഇബ്നു ഉസൈമീൻ പറഞ്ഞു. ഇത് അഫാത്ത മഹല്ലുഹ ഫാത്തത്, സമയം കഴിഞ്ഞു അയാൾ പോയത് തന്നെ, പിന്നെ കലാ അല്ല. കാരണം എന്താ, വിത്തറും റവാത്തിബ് സുന്നത്തും ഒക്കെ കലാ വീട്ടിയതിന് തെളിവുണ്ട്, ഇത് കലാ വീട്ടിയതിന് തെളിവില്ല. ലുഹാന്റെ സമയത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അതിന് കലാ ഇല്ല. എന്നാൽ മറ്റൊരഭിപ്രായം കലാ ഉണ്ട്, ലുഹർ നിസ്കാരത്തിന് ശേഷം അത് കലാ ആയിട്ട് വിട്ടാം. കാരണം മന്നാമ അൻ സലാത്തിൻ ഔ നസിഹ, ആരെങ്കിലും ഉറങ്ങിപ്പോവുകയോ മറന്നുപോവുകയോ ഒരു നിസ്കാരം വിട്ടിട്ട് ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ മറന്നുവച്ച് ഇതാൽ ഫൽ യുസല്ലിഹ ഇദാ ദക്കറഹ, ഉണർന്നാൽ അല്ലെങ്കിൽ ഓർമ്മ വന്നാൽ അത് നിസ്കരിക്കട്ടെ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഇത് കലാ വീട്ടാവുന്നതാണ്. റവാത്തിബൊക്കെ കലാ വീട്ടിയതിനോട് ഖിയാസ് ആക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. വേറെ ചില ആളുകൾ അതിനൊരു ഒരു തഫ്സീൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഉദുറുമില്ലാതെ വെറുതെ ഒഴിവാക്കിയതാണെങ്കിൽ കലാ അല്ല, പതിവായി നിസ്കരിക്കലാണ്. പക്ഷെ ഉദുറുണ്ടെന്ന് ചെയ്യാൻ സാധിക്കാതെ പോയതാണ് എങ്കിൽ അയാൾക്ക് കലാ വീട്ടുന്നതിന് തെറ്റില്ല എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ സലാത്തുൽ ദുഹാന്റെ ഹുക്മിനെ പറ്റി പറഞ്ഞിടത്ത് അത് മുസ്തഹബാണോ അല്ലെങ്കിൽ എന്നെ തീരെ സുന്നത്തില്ല എന്ന് പറഞ്ഞോലുണ്ട്. നമ്മളെ അബ്ദുസലാം സല്ലമിക്ക് ഇങ്ങനെ പതിവായി ചെയ്യുന്നത് സുന്നത്തില്ല എന്ന അഭിപ്രായമുണ്ട് അല്ലെ, അങ്ങനെ എഴുതി കണ്ടിട്ടുണ്ട്. ഇത് ഉലമാക്കൾക്കിടയില് ഖിലാഫുള്ളൊരു വിഷയമാണ്. നിരുപാധികം മുസ്തഹബാണ് എന്നാണ് ഭൂരിപക്ഷം ഫുഖഹാക്കളും സലഫുകളും പറഞ്ഞിട്ടുള്ളതെങ്കിലും സഹാബികളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഇബിൻ ഉമർ, ഇബിൻ മസ്ഊദ്, അബ്ദുറഹ്മാൻ ഇബിൻ ഔഫ്, അനസ് ഇബിൻ മാലിക് പോലുള്ളവരൊക്കെ ഇത് ശറഇൽ ഇല്ലാത്ത മശ്റൂ അല്ലാത്ത നിസ്കാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ അത് ബിദഅത്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൂന്നാമൊരു അഭിപ്രായം, തുഫ്ഹലു ഈനൻ വതുത്രകു ഹീനൻ ആഖർ, ഇടക്ക് നിസ്കരിക്കാം ഇടക്ക് വിടാം. ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം അതാണ്, അദ്ദേഹം ഒരു ദിവസം നിസ്കരിക്കും പിന്നെ കുറച്ച് നിസ്കരിക്കൂല പിന്നെ നിസ്കരിക്കും, അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാം. നാലാമതൊരു അഭിപ്രായം, തുസ്തഹബ്ബുൽ സബബിൻ, ഏതൊരു കാരണം ഉണ്ടെങ്കിൽ സുന്നത്താണ്. ഉദാഹരണമായിട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ അന്ന് എന്ത് ചെയ്യാം, ദുഹാ നിസ്കരിക്കാം. അതല്ലെങ്കിൽ രാത്രി നിസ്കാരം കിട്ടിയില്ല, അത് നഷ്ടപ്പെട്ടുപോയി, അപ്പോൾ നിസ്കരിക്കാം എന്നൊരഭിപ്രായമുണ്ട്. പക്ഷേ ഈ നാലഭിപ്രായമുണ്ടെങ്കിലും ഉലമാക്കൾ പ്രബലമാക്കിയ അഭിപ്രായം ഏതാണ്, നിരുപാധികം ഇത് സുന്നത്താകുന്നു, സുന്നത്ത് മുഅക്കദയാകുന്നു എന്നതാണ്. അത് ബിദഅത്താണ് എന്ന് പറഞ്ഞവർക്ക് എല്ലാ മറുപടികളും ഉലമാക്കൾ കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന ബിദഅത്താന്ന് പറഞ്ഞത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന കണ്ടപ്പോഴാ. ദുഹാ നിസ്കാരം ആകുമ്പോൾ പള്ളിക്ക് ഓടി നിന്നിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിക്കൽ പതിവാക്കുക, അതില്ല. പള്ളിയിലാണ് ഒരാൾ ഇരുന്നതെങ്കിൽ അവിടെ വെച്ച് സമയം നിസ്കരിക്കാന്നല്ലാതെ അതിനുവേണ്ടി പള്ളി ലക്ഷ്യം വെച്ചിട്ട് വരുന്നത് അത് ബിദഅത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നിസ്കരിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ടൊരു ഹദീസ് വന്നിട്ടുണ്ട്. അതിന് ഇബ്നു ഹജറൊക്കെ പറഞ്ഞത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരു കാര്യം കണ്ടില്ല എന്നതുകൊണ്ട് അതെന്താവൂല, സുന്നത്തല്ല എന്ന് പറയാൻ പറ്റൂല. 20 സഹാബികളിൽ നിന്ന് അത് സുന്നത്താണെന്ന കാര്യം സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. 20 ചില്ലാനും സഹാബികളെ സുയൂത്തി എണ്ണിയിട്ടുണ്ട് എന്നും ചില കിതാബുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആയിഷ ബീവി ആ പറഞ്ഞതിന്റെ ഉദ്ദേശം പതിവായി വിടാതെ നബിയത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാവാനേ വഴിയുള്ളൂ. മാത്രമല്ല നിസ്കരിച്ചു എന്നും നിസ്കരിച്ചില്ല എന്നും രണ്ടുള്ള ഹദീസ് വന്നാൽ അതിൽ ഏതിനെ മുന്തിക്കണ്ടേ, നിസ്കരിച്ചു എന്നതിനെയാണ് മുന്തിക്കേണ്ടത്. കാരണം അതിലാണ് ഇൽമ് കൂടുതലുള്ളത്, മറ്റു നിഷേധിക്കലാണ്. നിസ്കരിച്ചു എന്നൊരു ഇൽമ് അതിൽ കൂടുതലുണ്ട്. പിന്നെ നബി പതിവാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞു. അതിന്റെ ഉദ്ദേശം അത് ജനങ്ങൾ ആകളയുമോ എന്ന പേടിയായിരുന്നു. മറ്റൊരു കാര്യം, ഇപ്പൊ തഹയ്യത്തും ദുഹാൻ നിസ്കാരം കൂടി ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ, പറ്റും. ദുഹാ സമയത്താണ് നമ്മൾ പള്ളിയിൽ വരുന്നതെങ്കിൽ ആ രണ്ട് കൂടി ഒരു നിയ്യത്തിൽ നമുക്ക് നിസ്കരിച്ചാൽ മതി. പള്ളിയിൽ വെച്ചിട്ട് ദുഹാ നിസ്കരിച്ചാൽ നമുക്ക് ദുഹയും കിട്ടി, അതുപോലെ തന്നെ തഹയ്യത്തും കിട്ടി. മറ്റൊരു മസ്അല, ഇത് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമോ, മൊത്തത്തിൽ നാഫിലത്തായ സുന്നത്ത നിസ്കാരങ്ങളൊക്കെ ഒറ്റക്ക് നിസ്കരിക്കലാണ് പതിവ്, പക്ഷേ ജമാഅത്തായി നിസ്കരിക്കാം എന്ന് വന്നിട്ടുള്ള തറാവീഹ്, മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഇതൊക്കെ ജമാഅത്തായി നിസ്കരിക്കാവുന്നതാണ്. ഇതങ്ങനെ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരാളങ്ങനെ ചെയ്താൽ, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഏതെങ്കിലും ചില സന്ദർഭത്തിൽ ഫഇല ജമാഅത്തൻ ഫി ബഅദിൽ അഹ്യാൻ, ചില സന്ദർഭത്തിൽ അങ്ങനെ ചെയ്താൽ ഫലാ ബഅസ ബിദാലിക, ലാകിൻ ലാ യുത്തഖദു സുന്നത്തർ റാതിബത്തൻ, പക്ഷെ അത് പതിവായി അങ്ങനെ തന്നെ ചെയ്യുക എന്നത് സുന്നത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായിരുന്നാലും നമ്മളൊക്കെ കഴിയുമെങ്കിൽ നമ്മുടെ ഓരോ സന്ധിക്കും സദഖയുണ്ട് എന്നാ പറഞ്ഞത്. 360 സന്ധികൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് വേറെ ഹദീസിലുണ്ട്. ആ ഓരോ സന്ധിയെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ദിക്റുകൾ, സലാത്തുകളൊക്കെ ഉള്ള കൂട്ടത്തിൽ അതിനൊക്കെ പകരമാകുന്ന വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണിത്, സലാത്തുൽ ദുഹ. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ പതിവാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ മരണം വരെ മടുപ്പുകൂടാതെ അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.